ഓഡിയോ ബുക്ക്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ,
ഭാഗം 4, അധ്യായം 17, ലൊക്കേഷൻ അഗ്നിജ്വാലയിൽ. രോഗികളുടെ ചുമതലാഭാരം ഒഴിവായി കിട്ടി. എന്നാലും കറുത്ത പ്ലേഗിനെ തുടർന്നെത്തിയ സംഗതികൾ അനേകം കൈകാര്യം ചെയ്യാൻ ബാക്കിയായിരുന്നു. ലൊക്കേഷൻ കാര്യത്തിൽ മുനിസിപ്പാലിറ്റി കൈക്കൊണ്ട അനാസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായല്ലോ. എന്നാൽ വെള്ളക്കാരുടെ കാര്യത്തിൽ അത് സത്വര ശ്രദ്ധ പ്രകടിപ്പിച്ചു. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വൻ തുകകൾ ചിലവാക്കി. പ്ലേഗിനെ തുടച്ചു നീക്കാനുള്ള യത്നങ്ങൾക്ക് അത് വെള്ളം പോലെ പണമൊഴുക്കി. ഇന്ത്യക്കാർക്കെതിരെ പാതകങ്ങൾ പലതും അത് ചെയ്തിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ചെയ്യേണ്ടിയിരുന്നത് ചെയ്തിട്ടുമില്ല. ഇപ്പോൾ അത് രോഗനിവാരണ ശ്രമങ്ങളും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളും ഉഷാറാക്കി. വെള്ളക്കാർക്ക് വേണ്ടിയാണ് ഈ ഉത്സാഹം അത്രയും. എങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അത് പറയാതിരിക്കാൻ ഒക്കുമോ? ഞാനും അഭിനന്ദിച്ചു. ഈ ശ്രമങ്ങളിൽ പങ്കാളിയായി, ആകാവുന്നതെല്ലാം ചെയ്തു. അതുകൊണ്ട് ഗുണമുണ്ടായെന്നാണ് ഞാൻ കരുതുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ചില പ്രവൃത്തികൾ പ്രകോപനമുണ്ടാക്കാവുന്ന തരത്തിലുള്ളതായിരുന്നു. തുടർന്ന് കലാപങ്ങളും ഉണ്ടായേനെ. അമർത്താൻ പട്ടാളത്തെയും വിളിക്കേണ്ടി വന്നേനെ. അങ്ങനെ തോന്നി. അതെല്ലാം ഒഴിവായി കിട്ടി. മുനിസിപ്പൽ അധികൃതർ ഇന്ത്യക്കാരുടെ പെരുമാറ്റത്തിൽ സന്തുഷ്ടരായി. പ്ലേഗ് നിവാരണ നടപടികളുടെ ഭാവി പ്രവർത്തനങ്ങൾ അതുകൊണ്ട് എളുപ്പമായി. മുനിസിപ്പാലിറ്റിയുടെ ആവശ്യങ്ങൾക്ക് പൂർണമായും വിധേയരാവാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചു. എന്റെ ഉപദേശം ആരും ധിക്കരിച്ചതായി ഓർക്കുന്നില്ല. ശക്തമായ പാറാവിന്റെ വലയത്തിലായി ലൊക്കേഷൻ. പുറത്തേക്കും അകത്തേക്കുമുള്ള പോക്കുവരവ് കർക്കശമായി നിരോധിച്ചു. അതിന് പ്രത്യേകം അനുമതി വേണ്ടി വന്നു. ജനങ്ങളെ മുഴുവൻ ലൊക്കേഷനിൽ നിന്നൊഴിവാക്കുകയും അവരെ ജോഹാനസ്ബർഗിൽ നിന്നും 13 മൈൽ അകലെ ഉണ്ടാക്കിയിട്ടുള്ള താൽക്കാലിക ഷെഡുകളിലേക്ക് മാറ്റുകയും പിന്നീട് ലൊക്കേഷന് തീവയ്ക്കുകയും ചെയ്യുക എന്നതായിരുന്നു മുനിസിപ്പാലിറ്റി പരിപാടി. അത്യാവശ്യ സാധനങ്ങൾ പെറുക്കിക്കെട്ടി ആളുകൾക്കങ്ങോട്ട് മാറാൻ കുറച്ച് സാവകാശം വേണ്ടിവരും. ഇതിനുവേണ്ടിയായിരുന്നു പാറാവിന്റെ ഇടക്കാലം. ലൊക്കേഷനിലെ ജനങ്ങൾ അതിരൂക്ഷമായ ഭീതിയുടെ പിടിയിലായിരുന്നു. അത് മയപ്പെടുത്താൻ എന്റെ സാന്നിധ്യം ഉപകരിച്ചു. ദരിദ്രജനങ്ങൾ അവരുടെ ചെറു ചെറു സമ്പാദ്യങ്ങൾ മണ്ണിനടിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അതെല്ലാം മാന്തിയെടുക്കേണ്ടതുണ്ടായിരുന്നു. സമ്പാദ്യം ബാങ്കുകളിൽ നിക്ഷേപിക്കാമെന്ന് അവർക്കറിയില്ല. ബാങ്കെന്ന് കേൾക്കാത്തവർ പോലും ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ ബാങ്കറായി. എന്റെ കച്ചേരിയിലേക്ക് പണപ്രവാഹം തന്നെ ഉണ്ടായി. അത്തരമൊരു പ്രതിസന്ധിയിൽ സൂക്ഷിപ്പിന് എന്തെങ്കിലും പ്രതിഫലം ചോദിക്കുക അചിന്ത്യമായിരുന്നു. സന്ദർഭത്തിനൊത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്റെ ബാങ്കുകാരൻ നല്ലവനായിരുന്നു. കോളനിക്കാരുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. വൻ തുകയുണ്ട്. എന്നാൽ എല്ലാം ചെമ്പിന്റെയും വെള്ളിയുടെയും തുട്ടുകളാണ്. അത് കൈകാര്യം ചെയ്യാൻ ബാങ്കുകാർക്ക് താൽപര്യം കാണുകയില്ല. മറ്റൊരു കുഴപ്പവുമുണ്ട്. പ്ലേഗ് ബാധിച്ച പ്രദേശത്തു നിന്നും വരുന്ന തുട്ടുകളാണവ. ബാങ്ക് ഗുമസ്തന്മാർ അത് തൊടില്ല. എന്നാലും ബാങ്ക് മാനേജർ എന്റെ അപേക്ഷ തിരസ്കരിച്ചില്ല. ആദ്യം ചില്ലറ മുഴുവൻ അണുമുക്തമാക്കാൻ തീരുമാനിച്ചു. മൊത്തം 60,000 പവനിലധികം വരുന്ന തുകയായിരുന്നു അത്. നല്ല തുകകൾ സമ്പാദ്യമുള്ളവരോട് അത് സ്ഥിര നിക്ഷേപമാക്കാൻ പറഞ്ഞു. ഉപദേശം അവർ സ്വീകരിച്ചു. ലൊക്കേഷൻ നിവാസികളെ പ്രത്യേക തീവണ്ടിയിൽ ക്ലിപ്സ് പ്രൂയിറ്റിലെ ഫാമിലിയിലേക്കാണ് കൊണ്ടുപോയത്. അത് ജോഹാനസ്ബർഗിൽ നിന്നും വളരെ ദൂരത്തല്ലാത്ത സ്ഥലമാണ്. അവർക്കാവശ്യമായ തട്ടുമുട്ട് സാമഗ്രികൾ വാങ്ങാൻ സർക്കാർ പണം അനുവദിച്ചു. ആ ക്യാൻവാസ് നഗരം ഒരു പട്ടാളത്താവളത്തിന്റെ പ്രതീതി ഉളവാക്കി. അത്തരം ക്യാമ്പുകളിൽ താമസിച്ച് പരിചയമില്ലാത്തവരാണ് പുതിയ പാർപ്പുകാർ. ക്രമീകരണങ്ങളിൽ ആശങ്കയും ആശ്വാസവും അവർക്കൊരുമിച്ചുണ്ടായി. 24 മണിക്കൂർ നേരത്തെ താമസം കൊണ്ട് ആശങ്കകളാകുന്നു, ഉല്ലാസം തിരിച്ചെത്തി. ഞാൻ ചെന്നിടത്തൊക്കെ എന്നെ എതിരേറ്റത് പാട്ടും കൂത്തും ആഹ്ലാദ പ്രകടനങ്ങളുമായിരുന്നു. തുറസിലെ മൂന്നാഴ്ച പാർപ്പുകൊണ്ട് അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. കുടിപ്പാർപ്പുകാർ ഒഴിഞ്ഞുപോയതിൻ്റെ പിറ്റേന്ന് തന്നെ ലൊക്കേഷന് തീവച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അഗ്നിപ്പടർപ്പിൽ നിന്ന് എന്തെങ്കിലും വീണ്ടെടുക്കാനുണ്ടാകുമെന്ന് മുനിസിപ്പാലിറ്റി തീരെ കരുതിയില്ല. അടുത്തുള്ള മരച്ചന്തയിൽ ഒരുപാട് തടികളും ഉരുപ്പടികളും ഉണ്ടായിരുന്നു. അവയ്ക്കിടയിൽ ചത്ത എലികളും. എല്ലാം അഗ്നിക്ക് ഭക്ഷണമായി. ഒന്നും എടുത്ത് മാറ്റിയിരുന്നില്ല. 10,000 പവന്റെ നഷ്ടം. മുനിസിപ്പാലിറ്റിയുടെ ധനനഷ്ടം അപാരമായിരുന്നു. എന്നാൽ പ്ലേഗിന്റെ വ്യാപനം തടയുന്നതിൽ അത് വൻ വിജയം നേടി. നഗരം ആശ്വാസത്തോടെ ശ്വാസം വിട്ടു.
അവതരണം റോസമ്മ ചാക്കു, വാഴൂർ. ഓഡിയോ ബുക്ക്.